ശ്വാസകോശ സംബന്ധമായ ലീജനേഴ്സ് രോഗം വിക്ടോറിയയിൽ ആശങ്ക പടർത്തുകയാണ്. മെൽബണിൽ രോഗം ബാധിച്ച് രണ്ടുപേർ മരിച്ചതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ലീജനേഴ്സ് രോഗം എന്താണെന്നും ഇതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ചും SBS മലയാളം മുൻപ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. മെൽബണിലെ നാഷണൽ ട്രോമ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി ഡയറക്ടറും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ജോസഫ് മാത്യു ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
നമസ്കാരം ഡോക്ടർ ജോസഫ് മാത്യു, സ്വാഗതം SBS മലയാളത്തിലേക്ക്. എന്താണ് ഈ ലീജനേഴ്സ് രോഗം എന്ന് ഒന്ന് വ്യക്തമാക്കാമോ?
ലീജിനല്ല ന്യൂമോണിയ എന്ന് പറഞ്ഞ ഒരു ഓർഗനിസം ആണ്. ലീജിനിയ ന്യൂമോഫിലിയ അല്ലാതെ വേറെ പല സ്പീഷീസ് ഈ പെർട്ടിക്കുലർ ബാക്ടീരിയയിലുണ്ട്. പക്ഷെ ദ കോമണസ്റ്റ് ഇസ് ഈ ലീജിനല്ല ന്യൂമോഫിലിയ എന്ന് പറയും. അത് നോർമലി ബാക്ടീരിയ നമ്മുടെ എൻവയൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ സാൻഡിലും നമ്മുടെ വെള്ളത്തിലും സ്പെസിഫിക്കലി ഫ്രഷ് വാട്ടർ ഏരിയ ടാങ്ക്സിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതും ഇച്ചിരി ചൂടുള്ള ഫ്രഷ് വാട്ടർ ടാങ്ക് ഏരിയ, ദാറ്റ് ഇസ് കൂളിംഗ് ടവേഴ്സിലാണ് യൂഷ്വലി അത് കാണുന്നത്. നോർമലി അത് എഫക്റ്റഡ് ആവേണ്ട സ്ഥിതി വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഇമ്മ്യൂൺ മെക്കാനിസം ഇത് പ്രിവെന്റ് ചെയ്യും, സോ ദാറ്റ് ഇറ്റ് പ്രിവെന്റ്സ് ദി ഇൻഫെക്ഷൻ ബീങ് കാരിഡ് ഓൺ ടു ദ ബ്ലഡ്. പക്ഷേ ഇൻ ചില സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളില് അത് മെയിൻലി ഈ ക്യാൻസർ കീമോതെറപ്പി എടുത്തവരോ ഡയബറ്റീസ് ഉള്ളവർക്കോ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്കോ വേർ അവരുടെ നോർമൽ ഇമ്മ്യൂൺ മെക്കാനിസം ഇച്ചിരി കുറവായിട്ടുള്ളവരിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യും. ജനറലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ലീജിനല്ല ന്യൂമോണിയ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ന്യൂമോണിയ ആണ്. ആൻഡ് വെൻ ഇറ്റ് അത് ശരിക്കും വരുമ്പോൾ പേഷ്യൻസ് വളരെ സിക്ക് ആകാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പില്.
ഓക്കെ, അപ്പൊ എന്താണ് ഈ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അത് ആ ബാക്ടീരിയയിൽ നിന്നുണ്ടാവുന്നത് കൊണ്ടായിരിക്കും അല്ലോ അല്ലേ?
ലീജിനെല്ല എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ലീജിനേഴ്സ് ഡിസീസ്. ചെറുതായിട്ട് ഇത് വാറിന്റെ ടൈമില് വേൾഡ് വാർ 1 and വേൾഡ് വാർ 2 യുനോ ആൾക്കാർ ഈ സാൻഡിലും പിറ്റിലും ഈ പിച്ചില് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദിവസം ഈ സാൻഡിൽ നിന്ന് പലർക്കും കിട്ടുമായിരുന്നു. മനുഷ്യര് പലരും കഴിക്കാതിരുന്ന അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയിരുന്ന സമയത്ത് ഈ ഇൻഫെക്ഷൻ വന്ന് പലരും ന്യൂമോണിയ വന്ന് വേൾഡ് വാർ 1 and വേൾഡ് വാർ 2 മരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ പേര് വന്ന ലീജിനേഴ്സ് ഡിസീസ്.
ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ഈ ലീജിനേഴ്സ് രോഗം പടരുന്നത്?
സോ ഒന്ന് ഈ ഫ്രഷ് വാട്ടർ സോഴ്സസിലാണ് മെയിൻലി ഡോക്യുമെന്റഡ് സോഴ്സസ് ആയിട്ടുള്ളത്. കൂളിംഗ് ടവേഴ്സ്, സ്വിമ്മിംഗ് പൂൾസ്, സാധാരണ ഇവിടെ അല്ലാതെ യൂഷ്വലി സ്വിമ്മിംഗ് പൂളിലുള്ളത് സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ്. പിന്നെ ഈ ഡൊമസ്റ്റിക് വാട്ടർ സിസ്റ്റം, ഷവർ, ഐസ് മേക്കിംഗ് മെഷീൻസ്, റെഫ്രിജറേറ്റഡ് ക്യാബിൻസ്, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് സാധാരണ ഇതുള്ള. ഇതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നത് കൂളിംഗ് ടവേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഒരിടത്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ലീജിനെയർ ഡിസീസ് വരുമ്പോഴത്തേക്കും സാധാരണ അവിടെയുള്ള കൂളിംഗ് ടവേഴ്സ് ആണ് ആദ്യം കൾച്ചർ ചെയ്ത് നോക്കുന്നത് ഈ ലീജിനെ ഗ്രോ ചെയ്യുന്നുണ്ടോന്ന്.
ഓക്കെ, ഇത് കൂടുതലും കൂളറിൽ നിന്ന് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള എയർ ശ്വസിക്കുന്നത് വഴി ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അകത്തേക്ക് കയറുന്നത് കൊണ്ടാണല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്?
ദേർ ഇസ് വേറെ ടൈപ്പ് ലീജിനെ ഉണ്ട്, ഈ പോട്ടിംഗ് മിക്സിൽ സ്പ്രെഡ് ചെയ്യുന്നത് അതൊരു വേറെ ടൈപ്പാണ്. അതിൽ കൂടെയും ലീജിനെ വരാൻ പറ്റും. അത് ജനറലി ഓൾഡർ പീപ്പിൾ, ഡയബറ്റിക് പീപ്പിൾ ഈ പോട്ടിംഗ് മിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ മാസ്ക് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, എസ്പെഷ്യലി ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ളവർ. നമ്മൾ ക്യാൻസർ കീമോതെറപ്പി കഴിഞ്ഞ ഡയബറ്റീസ് ഉള്ളവർ, ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ പോട്ടിംഗ് മിക്സ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാസ്ക് ഇട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
ഓക്കെ. ഇതിപ്പോ കൂളറിൽ നിന്നും സ്വിമ്മിംഗ് പൂളിൽ നിന്നും ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് കുടിവെള്ളത്തിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല, കുടിവെള്ളത്തിൽ നിന്ന് കുടിച്ച് അത് സാധാരണ രീതിയിൽ വരത്തില്ല.
അതുപോലെ നമ്മുടെ വീടുകളിലുള്ള ഹീറ്ററുകളിൽ നിന്ന് ഇപ്പം തണുപ്പിന്റെ സമയമാണല്ലോ, തണുപ്പ് മാറി വരുന്നെങ്കിലും
വരത്തില്ല, ഹീറ്റേഴ്സിൽ നിന്ന് വരത്തില്ല. പക്ഷേ ഐസ് മേക്കിംഗ് മെഷീൻ, നമ്മള് വീട്ടിലുള്ള ഐസ് മേക്കിംഗ് മെഷീൻ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജുകൾ നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ ക്ലീൻ സിസ്റ്റംസ് വളരെ ഒക്കേഷനലി ക്ലീൻ. ഇപ്പൊ ഫ്രിഡ്ജുകൾ ഉണ്ടല്ലോ, ഈ ഐസ് വെന്റ് ചെയ്യുന്ന ഫ്രിഡ്ജുകൾ, അപ്പൊ അതൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതിനകത്ത് കളക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള കേസസ് അത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസസേ ഉള്ളൂ. മെയിൻലി ലീജിനേഴ്സ് ഒരു എപ്പിഡമിക് പ്രൊപ്പോർഷനിൽ വരുന്നത് ഈ കൂളിംഗ് ടവേഴ്സിന് ഓഫീസ് ബിൽഡിംഗ്സിൽ പീപ്പിൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വെന്റ് സിസ്റ്റത്തിൽ കൂടെ വരും ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്. അങ്ങനെയാണ് ജനറലി ഈ എപ്പിഡമിക് വരുന്നത്.
ഓക്കെ, അല്ലാതെ വീടുകളിലുള്ള കൂളറിൽ നിന്ന് അധികം അങ്ങനെ വരാറില്ല എന്നാണോ?
ഇല്ല ഇല്ല ഇല്ല, പക്ഷെ ഉണ്ട് ഇൻസിഡന്റൽ റിപ്പോർട്ടഡ് കേസസ് ഉണ്ട്, ഒക്കേഷണൽ ഐസൊലേറ്റഡ് റിപ്പോർട്ടഡ് കേസസ്, ബട്ട് ജനറലി അത് സാധാരണ വരാറില്ല.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇത് എത്രത്തോളം അപകടകാരിയാണ്?
Well, once ഇത് ഈ രോഗം ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഞാൻ പിന്നെയും പിന്നെയും അതാണ് പറയുന്നത്, എസ്പെഷ്യലി ഡയബറ്റിക്സും ഓൾഡർ പീപ്പിളിലും ഇത് ദ സിംറ്റംസ് ആൻഡ് ദ സൈൻസ് ക്യാൻ ബി ക്വൈറ്റ് ഡാമേജിങ് ആൻഡ് അതിന്റെ കോംപ്ലിക്കേഷൻസും ക്യാൻ ബി ക്വൈറ്റ് ഡാമേജിങ് ബിക്കോസ് ഒരൊറ്റ സിസ്റ്റം മാത്രമല്ല, പ്രിഡോമിനന്റ് സിംറ്റംസ് ന്യൂമോണിയ വഴിയുള്ള, അപ്പൊ റെസ്പിറേറ്ററി ശ്വാസ യൂണോ ബേസിക്കലി ലങ്ങിലും ബ്രോങ്കൈറ്റിസും അങ്ങനത്തെ കാര്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നത്. ന്യൂമോണിയ വന്നിട്ട് പേഷ്യൻസ് ഡു ഡൈ വിത്ത് കോംപ്ലിക്കേഷൻസ് ഓഫ് ന്യൂമോണിയ. ബട്ട് അതല്ലാതെ ഇതിന്റെ ഇഫക്റ്റ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ലിവർ എഫക്ട് ചെയ്യും, നമ്മുടെ ഇലക്ട്രോലൈറ്റ് സിസ്റ്റംസ് സോഡിയം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഫക്റ്റഡ് ആവും, പിന്നെ നെർവ് സെൽസിനെ എഫക്ട് ചെയ്യും. സോ എസ്പെഷ്യലി ബാക്ക് പാർട്ട് ഓഫ് ദ ബ്രെയിനിൽ സംടൈംസ് ചിലപ്പം ഇൻഫ്ലമേഷൻ വരും, അതുകൊണ്ട് ബാലൻസ് തെറ്റാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. സോ ഇത് ഒറ്റ സിസ്റ്റം മാത്രമല്ല, എല്ലാ സിസ്റ്റവും എഫക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഈ പർട്ടിക്കുലർ ഡിസീസിന്.
തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ പറഞ്ഞു ഇപ്പം ഈ രോഗം ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ജനറലി ചുമ, പനി, ശ്വാസം എടുക്കാനുള്ള പ്രയാസം, പിന്നെ അതല്ലാതെ സാധാരണ ന്യൂമോണിയക്ക് അത്രയും സിംറ്റംസേ ഉള്ളൂ. ഈ ലീജിനേഴ്സിന് വ്യത്യാസം എന്താ വെച്ചാൽ അതിന്റെ കൂടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസും ഉണ്ട്, വയറുവേദന, ഡയറിയ, ഡയറിയ ക്യാൻ ബി എ പ്രിഡോമിനന്റ് സിംറ്റം, പിന്നെ ന്യൂറോളജിക്കലി നെർവ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻസിന് അറ്റാക്സിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരും, വിച്ച് ഇസ് ലോസ് ഓഫ് ബാലൻസ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ബാലൻസ് തെറ്റിപ്പോകുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്, അതാണ് അറ്റാക്സിയ, അത് സംഭവിക്കാം. പിന്നെ ഇത് ഇലക്ട്രോലൈറ്റ്സ് അഫക്റ്റ് ചെയ്യും, സോ സോഡിയം കുറവായിരിക്കും, അപ്പം സോഡിയം അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മനുഷ്യന്റെ കോൺഷ്യസ് സ്റ്റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ.
അതെ.
ഇത് കുട്ടികൾക്ക് എത്രത്തോളം ബാധിക്കാനിടയുണ്ട്, അതായത് അപകടകരമാണോ കുട്ടികൾക്കും?
കുട്ടികൾക്കും അപകടകരമാണ്, എസ്പെഷ്യലി വാട്ട് യു കോൾ ഇൻഫന്റ് ടു ടോഡ്ലർ ഫേസിൽ ഇറ്റ് കാൻ ബി, പക്ഷേ നോട്ട് ആസ് പ്രിഡോമിനന്റ് ആസ് ഓൾഡർ ഏജ് ഗ്രൂപ്പ്.
ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഇത് ഈ എയർ കൂളേഴ്സിലേക്കും മറ്റും ഈ ബാക്ടീരിയ കടന്നു വരാനുണ്ടാകുന്ന ഒരു സാഹചര്യം?
ഇത് ആക്ച്വലി നാച്ചുറൽ എൻവയറോൺമെന്റിൽ ലീജിയനിൽ അമീബ എന്ന് പറയുന്ന ഒരു യുനോ അമീബ അതിന്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് സാധാരണ ബിറ്റ്വീൻ അമീബ ആൻഡ് ലീജിയനിൽ. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ളതാണ്. ചിലപ്പം അത് ഒരു ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ അതിനൊരു ഡോമിനൻറ്റ് സിറ്റുവേഷൻ വരും, വേറെ അത് ആക്റ്റീവ്ലി റെപ്ലിക്കേറ്റ് ചെയ്യും. അതിന് സ്പെഷ്യലായിട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സെർട്ടൺ ടെമ്പറേച്ചർ കൂടുതൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ഈ ബാക്ടീരിയക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ്, അപ്പൊ ആ കൂളിംഗ് ടവേഴ്സിന്റെ ടെമ്പറേച്ചറിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ വിട്ടു പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതിന് ഒരു സ്ഥിതി ഒരു ലെവലിൽ അത് കഴിഞ്ഞ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വെന്റിൽ കൂടെ പുറത്തേക്ക് വന്ന് മനുഷ്യരെ എഫക്ട് ചെയ്യും.
ഓക്കെ, അപ്പൊ അതായത് ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം അല്ലേ?
അതാ അതാ.
ഓക്കെ ഓക്കെ, ഇതിപ്പോ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? ഇപ്പൊ നമുക്ക് ഇത്തരം സിംറ്റംസ് വന്നു, ബ്ലഡ് ടെസ്റ്റിലൂടെയോ യൂറിൻ ടെസ്റ്റിലൂടെയോ എങ്ങനെയാണ് ഇതിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും?
രണ്ടി കൂടെയും. സോ ബേസിക്കലി ഇതിനെ സി ലീജിയനല്ല ലൈക്ക് സം അദർ ഓർഗാനിസം, ഇത് എറ്റിപ്പിക്കൽ ന്യൂമോണിയ. ദർ ഇസ് ടിപ്പിക്കൽ ന്യൂമോണിയ, വേറെ ഒന്ന് എറ്റിപ്പിക്കൽ ന്യൂമോണിയ. ടിപ്പിക്കൽ ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഗാർഡൻ വെറൈറ്റി ന്യൂമോണിയാണ്, സ്ട്രെപ്റ്റോകോക്കസ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് കൊണ്ട്. എറ്റിപ്പിക്കൽ ന്യൂമോണിയ ഇച്ചിരി കൂടെ ടിപ്പിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ് എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. അതിന് ഇച്ചിരി ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പെഷൻ വേണം, ബിക്കോസ് പേഷ്യന്റ് ആക്ച്വലി ആദ്യം പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ശ്വാസമുട്ടലൊന്നും കാണത്തില്ല. ഇറ്റ് മൈറ്റ് ഡെവലപ്പ് ഉള്ളി എ ഫ്യൂ ഡേയ്സ് ലേറ്റ്. ബട്ട് ഈ സിംറ്റം ടിപ്പിക്കൽ അല്ലാത്ത സിംറ്റംസ് ഹെഡ് ഏക്ക്, ഈ ഡയറിയ ആയിരിക്കും ആദ്യത്തെ സിംറ്റംസ്. മനസ്സിലാവുന്നുണ്ട്? സോ അങ്ങനെ വരുമ്പോ പേഷ്യന്റിന് യുനോ ഇനീഷ്യലി ഡോക്ടേഴ്സ് അത് പിക്കപ്പ് ചെയ്യത്തില്ല അൺലെസ് യു ഹാവ് എ ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ. സോ ഇനീഷ്യൽ സിംറ്റംസ് മൈറ്റ് നോട്ട് ബി ഓൾ റിലേറ്റഡ് ടു ഈ റെസ്പിറേറ്ററി സിസ്റ്റം, ഇനോ ശ്വാസം എടുക്കുന്നതിനെ ആയിട്ടുള്ള റിലേഷൻ ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇനിയും എങ്ങനെ ഇതിനെ നമുക്ക് തടയാൻ സാധിക്കും?
പ്രത്യേകമായിട്ട് ഈ കൂളിംഗ് ടവേഴ്സ് നമുക്ക് ഒബ്വിയസ്ലി വി കാൻ കൺട്രോൾ ഇറ്റ്. അത് എല്ലാ യുനോ ഓർഗനൈസേഷണൽ സേഫ്റ്റി പ്രോട്ടോകോൾസ് അനുസരിച്ച് ഈ കൂളിംഗ് ടവേഴ്സിനൊക്കെ സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉണ്ട് അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അപ്പൊ അത് അത് ബേസിക്കലി കോമൺ മാൻ യുനോ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ആൻ ഓഫീസ് നമുക്ക് അതിലൊരു കൺട്രോൾ ഇല്ല. ആ ഒരു അങ്ങനെയാണ് യുനോ റെഗുലർ ക്ലീനിങ് ഓഫ് കൂളിംഗ് ടവേഴ്സ്, ക്ലീനിങ് ഓഫ് ഐസ് ടവർ, യുനോ ഐസ് മേക്കിംഗ് മെഷീൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്താൽ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരത്തില്ല. അത് പക്ഷേ സംതിങ് വി കനോട്ട് കൺട്രോൾ. പക്ഷേ ഒരിടത്ത് ഒരു ലീജിയനേഴ്സ് ഡിസീസ് കണ്ടാൽ ഇറ്റ് ഈസ് ബെറ്റർ ദെൻ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരാൾക്ക് കിട്ടിയാൽ ഉടനെ യു ഹാവ് ടു ഹാവ് ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ മറ്റുള്ളവർക്കും വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും യു ഹാവ് ടു ടേക്ക് ഈ മാസ്ക് വെയർ ചെയ്യുക, കൈ വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഈ ഓഫീസ് സ്പേസസിലൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് ന്യൂമോണിയ കിട്ടിയാൽ ബാക്കി എല്ലാവർക്കും ഹൈ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും.
ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉള്ളത് ഡോക്ടർ, ഈ ലീജിയനേഴ്സ് രോഗം ചികിത്സിച്ച് മാറ്റാവുന്നതാണോ?
അതിന് പ്രതിവിധി ഉണ്ട്, അതിന് ആന്റിബയോട്ടിക്സ് ഉണ്ട്, എറ്റിപ്പിക്കൽ ന്യൂമോണിയ കവറുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ട്രീറ്റബിൾ. അതിന് ഹോസ്പിറ്റലിൽ നിൽക്കണം, ഐസൊലേഷൻ നിൽക്കണം. പക്ഷേ ഉള്ളി ഹയർ ഇൻഡെക്സ് ഓഫ് മരണം അല്ലെങ്കിൽ മോർട്ടാലിറ്റി ഈ പറഞ്ഞ ഗ്രൂപ്പിലാണ്, ഓൾഡർ പീപ്പിൾ ആൻഡ് ഡയബറ്റിക്സ്. സോ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കൂടെ ലോങ്ങർ ടേം ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒക്കെ വേണ്ടി വരും. പക്ഷേ വെരി മച്ച് ട്രീറ്റബിൾ വിത്ത് ആന്റിബയോട്ടിക്സ്.
ഓക്കെ, തീർച്ചയായിട്ടും. ലീജിയനേഴ്സ് രോഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ജോസഫ് മാത്യു.
നന്ദി, താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, ലീജിയനേഴ്സ് രോഗം എന്താണെന്നും ഇതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും മെൽബണിലെ നാഷണൽ ട്രോമ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി ഡയറക്ടറും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ജോസഫ് മാത്യു വിശദീകരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/ മലയാളം എന്ന പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.